2020 December 31 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ രണ്ടാം പേജിൽ നിന്ന് കോവിഡിനെയും തോൽപ്പിച്ച കേരള രാഷ്ട്രീയം. സി പി ശ്രീഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2020 കോവിഡ് മഹാമാരി ലോകത്തെ വിറപ്പിക്കുമ്പോഴും പിടികൊടുക്കാതെ മുന്നേറുകയായിരുന്നു കേരള രാഷ്ട്രീയം. ട്വിസ്റ്റുകളും ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സുകളുമൊക്കെയായി ഈ വർഷവും കേരള രാഷ്ട്രീയം സജീവമായിരുന്നു. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ March 23 ജീവിക്കാനായി അന്യസംസ്ഥാനങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ പലായനത്തിന് രാജ്യം തുടർന്നുള്ള കുറേ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചു. സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. 20,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ് ആദ്യമേ പ്രഖ്യാപിച്ച ശ്രദ്ധയാകർഷിച്ചതും കേരളം. സമ്പൂർണ്ണ ലോക്ഡൌണിന് ശേഷം കേരള സർക്കാർ പല ക്ഷേമ നടപടികൾ തുടരെ പ്രഖ്യാപിച്ച ജനകീയ പരിവേഷമുയർത്തി. കേരളത്തിലെ ഇടതു സർക്കാർ അതിന്റെ ഗ്രാഫ് ഉയർത്തിയ നാളുകളായിരുന്നു കോവിഡാനന്തരമുള്ള ആദ്യത്തെ ഒരു മാസം. അന്യസംസ്ഥാന തൊഴിലാളികൾക്കടക്കം സമൂഹ അടുക്കളകൾ, റേഷൻ കടകൾ വഴിയുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് എന്നിങ്ങനെ കേരള രാഷ്ട്രീയം പെട്ടെന്ന് കോവിഡ് സൃഷ്ടിച്ച അമ്പരപ്പിനെ അതിജീവിച്ച് മടങ്ങിയെത്തി. ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഒരു മാസം പിന്നിടുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായെത്തി. കോവിഡ് രോഗികളുടെ വിവരശേഖരണത്തിന് അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറിനെ കരാറേൽപ്പിച്ചത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷമെത്തിയതോടെ തുടക്കം. ആരോപണത്തിന്റെ കുന്തമുന നീണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിലേക്ക്. അവിടെ നിന്ന് തുടങ്ങി വർഷാന്ത്യമാകുമ്പോഴേക്കും വിവാദങ്ങളുടെ കളിത്തോഴനായി മാറിയ ശിവശങ്കർ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ കസ്റ്റംസിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വലയിലാണ്. സ്പ്രിംഗ്ലറിൽ നിന്ന് സ്വർണക്കടത്ത്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിങ്ങനെ മറ്റു പലതിലേക്കും കാലം വഴിമാറി സഞ്ചരിച്ചു. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ അതിന്റെ അവസാന വർഷത്തിലേക്ക് കാലൂന്നിയിരിക്കുന്നു. വരാനിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലം. ഗവർണറും ഇടതു സർക്കാരും. 2019 December 31 കേന്ദ്ര സർക്കാർ പാസാക്കിയ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ജസ്റ്റിസ് പി സദാശിവം മാറി പകരക്കാരനായെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരള നിയമസഭയുടെ പ്രമേയത്തെയും അത് പാസാക്കാൻ നേതൃത്വം കൊടുത്ത സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. തൊട്ടുപിന്നാലെ 2020 പിറന്നു. പുതുവർഷത്തെ നിയമസഭാ സമ്മേളനം പതിവനുസരിച്ച് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ചു. പൌരത്വ ഭേദഗതിക്കെതിരെ വിമർശനമടങ്ങിയ നയപ്രഖ്യാപനത്തിലെ 18-ാം ഖണ്ഡിക പ്രശസ്തമായത് തന്റെ വിയോജിപ്പ് സഭയ്ക്കകത്ത് പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം ഗവർണർ അത് മുഴുവൻ വായിച്ചതോടെയാണ്. ഇന്നിപ്പോൾ 2020 December 31 കേന്ദ്ര സർക്കാരിന്റെ തന്നെ മറ്റൊരു നിയമനിർമ്മാണത്തിനെതിരെ കേരള നിയമസഭ ഇന്ന് പ്രമേയം പാസാക്കുന്നു. ഈ ആവശ്യത്തിനായി 23 ചേരാനിരുന്ന സമ്മേളനത്തിന് ഗവർണർ അനുമതി നിഷേധിച്ചത് രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചു. ഗവർണറുടേത് അധികാരപരിധി കടന്നുള്ള ഇടപെടലെന്ന ആക്ഷേപമുയർന്നു. വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ 31 ചേരണമെന്ന പുതിയ ശുപാർശ മന്ത്രിസഭ വീണ്ടും കൈമാറി. ഒരേ സമയം വെല്ലുവിളിയും സമവായവുമെന്ന സർക്കാർ തന്ത്രം ഫലം കണ്ടു. ഗവർണർ മെരുങ്ങി. ഇനി 2021 നയപ്രഖ്യാപനമാണ് January 8. കർഷക നിയമത്തിനെതിരെ പരാമർശങ്ങൾ അതിലും സർക്കാർ ഉൾപ്പെടുത്തും. ഗവർണർ വായിക്കാതെ വിടുമോ, വിയോജിപ്പറിയിച്ചിട്ട് വായിക്കുമോ എന്ന് കണ്ടറിയണം. സ്പ്രിംഗ്ലർ. കോവിഡ് രോഗബാധിതരുടെ വിവരശേഖരണം സ്പ്രിംഗ്ലർ കമ്പനിയെ ഏൽപ്പിച്ചത് ദുരൂഹമെന്നാരോപിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിവാദം കത്തി. അസാധാരണ സാഹചര്യത്തിലെ അസാധാരണ നടപടിയെന്ന CPMന്റെ ന്യായീകരണം. CPIക്ക് ആ ന്യായീകരണം പഥ്യമായില്ല. കരാറിന് ചുക്കാൻ പിടിച്ച IT സെക്രട്ടറിയായിരുന്ന ശിവശങ്കർ MN സ്മാരകത്തിലെത്തി കാണത്തെ കണ്ടത് മറ്റൊരു അസാധാരണ സംഗതി. വ്യക്തിവിവരങ്ങളുടെ രഹസ്യാത്മകത ഉറപ്പാക്കാൻ കോടതിയുടെ കർശന നിർദ്ദേശം. സർക്കാർ പിന്നീട് കരാർ റദ്ദാക്കി. അന്വേഷിക്കാൻ 2-അംഗ വിദഗ്ധ സമിതിയെയും വെച്ചു. സമിതി റിപ്പോർട്ട് പരിശോധിക്കാൻ ഇപ്പോൾ മറ്റൊരു സമിതിയുണ്ട്. സ്വർണക്കടത്തും വിവാദമഴയും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തിയ 30 കിലോ സ്വർണം പിടികൂടിയതിൽ തുടക്കം. UAE കോൺസുലേറ്റിലെ കോൺസുലറുടെ പേരിലെ ബാഗേജായിരുന്നു. അവിടെ സെക്രട്ടറിയായിരുന്ന സ്വപ്ന സുരേഷ് കേസിൽ മുഖ്യപ്രതിയായി. അവരോടടുപ്പം പുലർത്തിയ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിന്നീട് അറസ്റ്റ് ചെയ്തു. ശിവശങ്കറിനെ ആദ്യമേ മുഖ്യമന്ത്രി ഒഴിവാക്കിയിട്ടും പ്രതിപക്ഷം അടങ്ങിയില്ല. മുഖ്യമന്ത്രിയിലേക്ക് ആക്രമണമുന കൂർപ്പിച്ച തെരുവിൽ സമരം കൊഴുത്തപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ അവരെത്തി ആരംഭിച്ച അന്വേഷണം വഴിതെറ്റിപ്പോകുന്നുവെന്നാണ് ഇടതുമുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെയും ഇന്നത്തെ ആക്ഷേപം. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ ഭവന പദ്ധതിക്കെതിരെയും ഇതിന്റെ തുടർച്ചയായി ആരോപണമുയർന്നു. സ്വർണക്കടത്തിൽ നിന്ന് പതുക്കെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ളവയിലേക്ക് അന്വേഷണങ്ങൾ വഴിമാറി. പിളർപ്പ് മുന്നണി മാറ്റം. കേരള കോൺഗ്രസ് എമ്മിൽ പിളർന്നുപോയ ജോസ് കെ മാണിയും പി ജെ ജോസഫും രണ്ട് ഗ്രൂപ്പുകളെ നയിച്ച യു ഡി എഫിൽ തുടരുകയായിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിൽ മുന്നണി ധാരണ ലംഘിച്ചെന്ന് കാട്ടി ജോസ് പക്ഷത്തെ യു ഡി എഫ് പുറത്താക്കി. ശേഷം നിഷ്പക്ഷമായി നിന്ന ജോസ് വിഭാഗം സന്ദർഭമൊത്തുവന്നപ്പോൾ ഇടതുചേരിയിലെത്തി. ഇടനു നിന്ന സി പി ഐ അയഞ്ഞു. ജോസ് എൽ ഡി എഫിലും ജോസഫ് യു ഡി എഫിലുമായി. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ ചെയർമാനായിരുന്ന ജോണി നെല്ലൂർ ജോസഫിനൊപ്പം ചേർന്നു. ഇടതുമുന്നണിയിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാനായിരുന്ന ഫ്രാൻസിസ് ജോർജും ചിലരും പാർട്ടി പിളർത്തി ജോസഫിനൊപ്പമെത്തി. എംഎൽഎമാരുടെ അറസ്റ്റ്. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസും ജ്വല്ലറി തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എംഎൽഎ എം സി ഖമറുദ്ദീനെ ക്രൈംബ്രാഞ്ചും അറസ്റ്റ് ചെയ്തു. പ്ലസ് ടു കോഴ്സിന് കോഴ വാങ്ങിയെന്ന ആക്ഷേപത്തിൽ കെ എം ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം. മൂവരും ലീഗ് നേതാക്കൾ. സർക്കാരിനെതിരെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ നിന്ന് യു ഡി എഫിനകത്ത് ലീഗ് എംഎൽഎമാരെ കേസിൽ കുരുക്കി അങ്ങനെ ഇടത് പ്രത്യാക്രമണം. മാവോവേട്ടയും യുവാക്കളുടെ ജാമ്യവും. 2019 നവംബർ 1 യു എ പി എ ചുമത്തി മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച അറസ്റ്റിലായ സി പി എം പ്രവർത്തകരായിരുന്ന അലൻ ഷുഹൈബിനും താഹ ഫസലിനും ജാമ്യം കിട്ടി. എന്നാൽ കോവിഡിനിടയിലും ഈ നവംബർ 3 വയനാട്ടിൽ മാവോയിസ്റ്റ് തമിഴ്നാട് സ്വദേശി വേൽമുരുകനെ തണ്ടർബോൾട്ട് വെടിവെച്ചു കൊന്നു. ഇടതുഭരണകാലത്തെ പോലീസ് ഭീകരത ചോദ്യചിഹ്നമായി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും ഇടതു തിളക്കവും. ആരോപണ വിവാദങ്ങൾ വരിഞ്ഞുമുറുക്കിയിട്ടും അവയെയെല്ലാം വകഞ്ഞുമാറ്റി തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയത് തിളക്കമാർന്ന വിജയം. 4 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച സ്വപ്നം കാണുന്ന ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസമേകുന്ന വിജയമാണിത്. അഴിമതി ആരോപണങ്ങൾക്ക് നടുവിലുള്ള സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള യു ഡി എഫ് മോഹം പാടെ പൊലിനെന്ന് പറയാറായില്ല. ഇനിയുമുണ്ട് 4 മാസം. പക്ഷേ ആത്മവിശ്വാസം ചോരുന്ന നിലയുണ്ട്. കോൺഗ്രസിനകത്ത് വിഴുപ്പലക്കുകൾ ശക്തം. ആത്മവിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലേക്ക് അവർ കടക്കുന്നു. മറുവശത്ത് വിദഗ്ധമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കളമുറപ്പിക്കാൻ മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങുന്നു. സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ അതിന് പിൻബലം. ജോസ് കെ മാണിയുടെ വരവും ക്രൈസ്തവർക്കിടയിലെ രാഷ്ട്രീയ ധ്രുവീകരണങ്ങളും ഇടതു പ്രതീക്ഷകളെ ജീവൻ വെപ്പിക്കുന്നുണ്ട്. കാലാകാലങ്ങളായുള്ള സ്വന്തം വോട്ടു ബാങ്കുകളെ ഉറപ്പിച്ചു നിർത്താൻ യു ഡി എഫും ക്രൈസ്തവരിലെ വൈകാരിക ധ്രുവീകരണത്തെ അളക്കുന്ന ബി ജെ പിയും ചില പ്രതീക്ഷകളിലാണ്. അതെത്രത്തോളമെന്ന് പറയാറായില്ല. സംസ്ഥാന നേതൃത്വത്തിലെ ചേരിപ്പോര് ബി ജെ പിയെയും വലയ്ക്കാതില്ല. നിയമത്തിനപ്പുറത്തേക്ക് 2021 താമര വിരിയുമോ? ഇനി മത്സരത്തിനില്ലെന്ന് 6 മാസം മുമ്പ് വരെയും പറഞ്ഞിരുന്ന നിയമം അംഗം ഒ രാജഗോപാൽ ഇനിയും ഒരു അംഗത്തിന് അവസാന മണിക്കൂറുകളിൽ താൽപര്യമറിയിച്ച് എത്തിയതും കൗതുകകരം.